2024 ജനുവരി 13 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പെൻഷൻ പ്രായം 60 ആക്കണം. ഡോക്ടർ കെ പി കണ്ണൻ എഴുതുന്നു, കേരളത്തിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 56 നിന്ന് 60 ആക്കണം. എതിർപ്പുണ്ടായാലും കുറഞ്ഞത് 2 വർഷത്തേക്കെങ്കിലും ഉയർത്തണം. സംസ്ഥാനത്തിന്റെ നികുതിയേതര കുടിശകൾ അടിയന്തരമായി പിരിച്ചെടുക്കണം. 2022 ബജറ്റ് രേഖ അനുസരിച്ച് കുടിശ്ശിക 19,924 കോടിയാണ്. ഇതിൽ 12,724 കോടി തർക്കരഹിത കുടിശ്ശികളാണ്. 2024-25 മുതൽ ഈ തുക കൃത്യമായി പിരിച്ചെടുത്താൽ അടുത്ത 3 വർഷത്തേക്ക് 4,261 കോടി അധികമായി ലഭിക്കും. ലീവ് സറണ്ടർ. സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ സംവിധാനം അടിയന്തരമായി ഇല്ലാതാക്കണം. ലീവ് സറണ്ടറിലൂടെ പ്രതിവർഷം 1,000 കോടിയാണ് സർക്കാരിന് ബാധ്യത ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഈ ലീവ് സറണ്ടർ സംവിധാനം ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ചെയ്യാവുന്നത് പരമാവധി 300 ദിവസമാണ്. മാത്രമല്ല വിരമിക്കൽ സമയത്ത് മാത്രമേ ഇത് നൽകാവൂ. സംസ്ഥാനത്തിന്റെ പലിശ ഭാരം മൊത്ത വരുമാനത്തിന്റെ 20%. അതിനാൽ പലിശയുടെ ഭാരം മറികടക്കുന്നതിന് കടമെടുക്കുന്നത് കുറയ്ക്കണം. റവന്യൂ കമ്മീഷണർ കുറയ്ക്കുന്നതിനായിരിക്കണം അടിയന്തര പ്രാധാന്യം. MLA മാർക്ക് മെഡിക്കൽ ഇൻഷുറൻസിന് പകരം ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ MLA മാർക്ക് മാത്രമല്ല അവരുടെ ഭാര്യ, മക്കൾ, 18 വയസ്സിന് താഴെയുള്ള ആശ്രിതർ, മാതാപിതാക്കൾ എന്നിവർക്ക് ഉപകാരപ്പെടും. സർക്കാർ ജീവനക്കാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താമെങ്കിൽ എന്തുകൊണ്ട് MLA മാർക്കും ആയിക്കൂടാ എന്ന ചോദ്യം പ്രസക്തമാണ്. പൊതുമേഖലയിൽ കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയാണ് മറ്റൊരു പ്രധാന കാര്യം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തങ്ങളുടെ ഓഡിറ്റ് യഥാസമയം സമർപ്പിക്കാറില്ല. 2021 മാർച്ചിലെ കണക്ക് അനുസരിച്ച് 34 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓഡിറ്റ് സമർപ്പിച്ചിട്ടില്ല. 25 സ്ഥാപനങ്ങൾ 6 വർഷമായി ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല. സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്ത, നിരന്തരം നഷ്ടം വരുത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോ തവണയും ബജറ്റിൽ നിന്ന് സഹായം ആവശ്യപ്പെടരുത്. ഇങ്ങനെ നൽകിയാൽ ആ തുക കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുക? സർക്കാർ നയങ്ങൾക്ക് പുറത്ത് നടപ്പാക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധ പദ്ധതികളിൽ ഉണ്ടാകുന്ന നഷ്ടം വിലയിരുത്തുന്നത് വിദഗ്ധ സമിതികൾ വേണം. ഉദാഹരണത്തിന് KSRTC വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൺസെഷൻ ബഡ്ജറ്റിൽ നിന്നുള്ള സപ്പോർട്ടായി കണക്കാക്കണം. കൺസെഷൻ നൽകുന്നതിലൂടെ കുറഞ്ഞ ലാഭമെങ്കിലും സർക്കാരിനുണ്ടാക്കാൻ കഴിയുന്നു എന്ന് ഉറപ്പാക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി ചിലവിടുന്ന മൂലധനത്തിന്റെ 10% വരുമാനമായി തിരിച്ചു ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. ഇതിൽ പരാജയപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും സ്വതന്ത്ര സമിതിയെ വെച്ച് ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തുകയും വേണം. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണം. 70% പൂർത്തിയാക്കിയ പദ്ധതികൾക്ക് ഉയർന്ന പരിഗണന നൽകുകയും പൂർത്തിയാക്കുന്നതിന് നിശ്ചിത സമയപരിധി നിശ്ചയിക്കുകയും വേണം. കിഫ്ബിയുടെ ഉത്തരവാദിത്തം. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾക്ക് പണം കണ്ടെത്താനായി തുടങ്ങിയ വിവിധ ദേശ സ്ഥാപനമായ കിഫ്ബിക്ക് ലഭിക്കുന്ന പണവും അനുവദിക്കുന്ന തുകയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അധികം ലഭിക്കുന്ന തുക കിഫ്ബി സ്ഥിര നിക്ഷേപമായി ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് കുറഞ്ഞ പലിശ നിരക്കിലാണ്. ഇത് പുനരാലോചിക്കണം. പണം അനുവദിക്കുന്നതിന് മുൻപ് പദ്ധതികൾക്ക് എപ്പോൾ അംഗീകാരം നൽകി, എപ്പോഴാണ് തുടങ്ങുന്നത്, യഥാർത്ഥ ചെലവ്, പൂർത്തിയാക്കാനുള്ള സമയമടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ കിഫ്ബി പ്രസിദ്ധീകരിക്കണം.